السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊൻ നവവിയ്യ എന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ ഹദീസുകൾ ഉൾക്കൊള്ളുന്ന 42 ഹദീസുകൾ ഉൾക്കൊള്ളുന്ന കിതാബിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ അവസാനത്തെ ദർസിൽ 18 ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പൊതുവെ നമ്മൾ ഒരു ഹദീസ് പഠിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കാനുള്ള മാർഗം എന്താണെന്നാൽ, ആ ഹദീസ് ശരിയ രീതിയിൽ ഷർഹ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണോ അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാറുണ്ട്. കഴിഞ്ഞ ഹദീസിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മളൊന്നും പറഞ്ഞിരുന്നില്ല. അതിനുവേണ്ടി ഒരു ദർസ് മാറ്റിവെക്കാം എന്ന രീതിയിലാണ് അൽഹംദുലില്ലാ നമ്മൾ സംസാരിച്ചിരുന്നത്. കാരണം എല്ലാ സ്വഹാബികളുടെ ചരിത്രത്തിലും ധാരാളം കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ടെങ്കിലും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിരിക്കുന്ന ചില നസീഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ആവശ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദർസിൽ 19 ഹദീസിലേക്ക് പ്രവേശിക്കുന്നതിനു പകരം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞതുപോലെ, പഠിക്കുന്ന കിതാബിന്റെ വലിപ്പം നോക്കുവാനോ എത്ര പേജുകൾ പഠിച്ചു തീരുന്നു എന്ന് നോക്കുവാനോ ഒരു കിതാബ് പഠിച്ചു തീർന്നു എന്ന് പറയാനോ അല്ല നമ്മൾ പഠിക്കുന്നത്. മറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റിള, അവന്റെ ആ ഒരു തൃപ്തിയാണ് ഓരോരുത്തരും പഠിക്കുന്നതിലൂടെ ഉദ്ദേശിക്കേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ദർസുകൾ നടത്തുന്നതും. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് നമ്മൾ വായിച്ചപ്പോൾ ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസൻ എന്ന ഹദീസ് നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അർബഉൻ നവവിയിൽ രണ്ട് സ്വഹാബികളിൽ നിന്നാണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. ഒന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഈ രണ്ട് സ്വഹാബികളിൽ നിന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അന്ന് ആ ഒരു കാര്യം നമ്മൾ വായിച്ചു എന്നല്ലാതെ അതിനപ്പുറം ഒന്നും പറഞ്ഞിരുന്നില്ല. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഹദീസ് വാസ്തവത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ രണ്ട് സ്വഹാബികളുമല്ല, മറിച്ച് സഹിഹായ ഖൗൽ അനുസരിച്ചിട്ട് ആ ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നത് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മാത്രമാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മാത്രമാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ശരി. മഹ്മൂദ് ബിൻ ഗൈലാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ, ഇമാം തിർമിദിയുടെ ഉസ്താദാണ് മഹ്മൂദ് ബിൻ ഗൈലാൻ റഹിമഹുല്ലാ. അദ്ദേഹം പറയുന്നു, അസ്സഹീഹുൽ മഅറൂഫ് ഹുവ റിവായത്തു അബീ ദദ്, അതിൽ ഏറ്റവും സഹിഹായ റിവായത്ത് ഏതാണെന്നാൽ അത് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്താണ്. അതുകൊണ്ട് കഴിഞ്ഞ ദർസിൽ നമ്മൾ രണ്ട് സഹാബിയുടെ പേരും പറഞ്ഞിരുന്നു. അതിൽ ശരിയായ വശം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മാത്രമാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അല്ല അത്. ബാറകല്ലാഹു ഫീകും. ഇനി നമ്മൾക്ക് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അള്ളാഹ് ആ സഹാബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ നമ്മളും മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, പല ആൾക്കാർക്കും അബൂദറിന്റെ പേരറിയില്ല. റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജുന്ദുബ് ഇബ്നു ജുനാദ റളിയല്ലാഹു അൻ അബൂദർ അൽ ഗിഫാരി, ഗിഫാർ ഗോത്രക്കാരനായ ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂദർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുനിയത്താണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻ. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ അബൂദറിനെ സംബന്ധിച്ച് പറയുന്നു, അഹദു സാബിഖീൻ അൽ അവലീൻ, ആദ്യം ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻ. ഇവിടെ ഒരു കാര്യം ഉണർത്താനുള്ളത്, ഞാൻ ഇദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇൽമിയായ മേഖലയിൽ ബന്ധമുള്ളതാണ്. അതായത് നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, പൊതുവെ സ്വഹാബികളുടെ ചരിത്രമൊക്കെ പലരും പറയുമ്പോൾ ചില ആൾക്കാർ കരയിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിക്കാറ്. പറയുന്നവൻ കരയിപ്പിക്കുന്ന രീതി സ്വീകരിക്കും, കേൾക്കുന്ന ആൾക്കാർ കരയണമെന്നൊരു ചിന്തയാണ്. അതൊരു പക്ഷേ ആ കേട്ട് കരഞ്ഞു കഴിഞ്ഞാൽ ആ സദസ്സോടെ അത് അവസാനിക്കും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു ഇൽമാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അതനുസരിച്ച് അബൂദർ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ജീവിതത്തിലുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ, സ്വഹാബികൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങൾ, ഇത് മനസ്സിലാക്കിയിട്ട് ഈ നസീഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനാണ്. പൊതുവെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നന്നാക്കുന്നത് ഇൽമു മാത്രമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റവും അധികം നന്നാക്കുക ഇൽമു മാത്രമാണ്. ഏറ്റവും അധികം അള്ളാഹുവിനെ ഭയക്കുന്നത് ഇൽമുള്ളവരാണ്. അതല്ലാതെ അധികം കരഞ്ഞാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആസാറുകളൊക്കെ ഒരുപക്ഷെ കേൾക്കുന്ന സാഹചര്യത്തിലുണ്ടായെന്നാലും അതിനുശേഷം അതിനൊന്നും ആസാറുകൾ ജീവിതത്തിൽ ബാക്കിയാവുക എന്നുള്ളത് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവുമായി ഇൽമിയായ ചില കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇമാം ദഹബി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നു, അഹദുസ് സാബിഖീന അൽ അവലീൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആദ്യം സ്വീകരിച്ച വ്യക്തിയിൽ ഒരാളാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്തുമായി വന്ന സാഹചര്യത്തിൽ ധാരാളം ശത്രുക്കൾ പ്രവാചകനുണ്ടായിരുന്നു. ധാരാളം ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഈ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ ഹഖാണ്, അത് മാത്രമാണ് ശരി എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ച ചില സ്വഹാബികളുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചെങ്കിലും, ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും, ഇമാം ദഹബി പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ തന്റെ സമുദായത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു. ഇസ്ലാം സ്വീകരിച്ച ആ സ്വഹാബിയെ തന്റെ സമുദായത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. തന്റെ സമുദായത്തിന് ദീൻ പറഞ്ഞു കൊടുക്കാൻ അബൂദറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ സമയം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബിയല്ല അബൂദർ, മറിച്ച് ആദ്യം ഇസ്ലാം സ്വീകരിക്കുകയും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം സ്വന്തം ജനതയിലേക്ക് തിരിച്ചു പോവുകയും അവരിൽ ദീൻ പ്രചരിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്തതിനു ശേഷം പ്രവാചകന്റെ അരികിലേക്ക് വീണ്ടും വരികയും ചെയ്ത സ്വഹാബിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ജുന്ദബ് ഇബ്നു ജുനാദ. ആ ഹിജറക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ജിഹാദ് ചെയ്യുകയും ചെയ്തു അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വളരെയധികം മഹത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഫത്വ കൊടുക്കാറുണ്ടായിരുന്നു. അവരുടെ കൽപ്പന പ്രകാരം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഫത്വ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെയധികം ഇൽമുള്ള സ്വഹാബിയായിരുന്നു അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സീറു അഅലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അബൂദറിനെ സംബന്ധിച്ച് പറയുന്നു, കാന റഅസൻ ഫി സുഹ്ദി, അദ്ദേഹം സുഹുദിൽ അങ്ങേയറ്റമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് വളരെയധികം വിരക്തി കാണിച്ചിരുന്ന ആളായിരുന്നു. ദുനിയാവിനോട് വളരെയധികം വിരക്തി, ദുനിയാവിൽ ജനങ്ങളുടെ അരികിലുള്ള വസ്തുക്കൾ മോഹിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തയ്യാറാക്കിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം മോഹിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന പണ്ഡിതനാണ് ഇമാം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന് ഇമാം ദഹബി പറയുന്നു. തീർന്നിട്ടില്ല, കാന റഅസൻ ഫി സുഹദ്, അദ്ദേഹം ദുനിയാവിനോട് വിരക്തി കാണിച്ച വ്യക്തിയാണ്. വസ്വിദ്ഖി, അദ്ദേഹം വളരെ അങ്ങേയറ്റം സത്യസന്ധത ജീവിതത്തിൽ മുറുകെ പിടിച്ച വ്യക്തിയാണ്. വൽ ഇൽം, ഇൽമിലും അങ്ങേയറ്റം പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് വളരെയധികം അറിവുള്ള വ്യക്തിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻ. വൽ അമൽ, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വിഷയത്തിലും അദ്ദേഹത്തിന് വളരെ വലിയൊരു കഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ വിഷയം വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരുന്നു. അതിനുശേഷം ഇമാം ദഹബി പറയുന്നു, ഖവ്വാലൻ ബിൽ ഹഖ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ദുനിയാവിനോട് വിരക്തി, സത്യസന്ധത, ഇൽമ്, അമൽ, ഈ നാല് കാര്യം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇമാം ദഹബി പറയുന്നു. അതിനുശേഷം പറയുന്നു, ഖവ്വാലൻ ബിൽ ഹഖ്, സത്യം മാത്രമേ അബൂദർ പറയാറുള്ളൂ, സത്യം മാത്രമേ അബൂദർ പറയാറുള്ളൂ. പ്രിയപ്പെട്ടവർ, എത്ര വലിയ സിഫത്താണ്, എത്ര വലിയ വസ്ഫാണ്, സത്യം മാത്രമാണ് അബൂദർ പറയാറുള്ളത്. ഇതൊക്കെ ചരിത്രമായിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ സഹാബത്തിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹു വറളു അൻ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു? ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. ഖവ്വാലൻ ബിൽ ഹഖ് ആയിരിക്കണം നമ്മൾ, പറയുന്നത് സത്യം മാത്രം. പറയുന്നത് ഹഖ് മാത്രം. ലാ തഅഖുദുഹു ഫില്ലാഹി ലൗമതു ലായിം, ആരൊക്കെ ആക്ഷേപിച്ചാലും അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരാക്ഷേപവും അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല. ആരൊക്കെ കുറ്റം പറഞ്ഞാലും കളിയാക്കിയാലും പരിഹസിച്ചാലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഹഖ് മാത്രം പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സീറിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എന്തൊക്കെയാണ്? ആവർത്തിച്ചു പറയുന്നു, ഒന്ന് സുഹദ്, ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വസ്തുക്കളിൽ കണ്ണഞ്ചി പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ദുനിയാവിനോട് വിരക്തി എന്ന് പറഞ്ഞാൽ ചില സൂഫികളൊക്കെ കാട്ടിക്കൂട്ടുന്നത് പോലെ ദുനിയാവിൽ നിന്ന് ഒന്നും എടുക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ പോലും ഒഴിവാക്കിയിട്ട് ജീവിക്കുന്ന ജീവിതം, കാട്ടിൽ പോയി ജീവിക്കുന്ന ജീവിതമല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ദുനിയാവിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് കണ്ണഞ്ചി പോവാത്തൊരു ജീവിതം, ദുനിയാവിന് ഏറ്റവും വലിയ വില കൊടുത്ത് ജനങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മോഹിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് സമ്പാദിക്കാം, നേടിയെടുക്കാം, ആ ഒരു രീതിയിൽ ദുനിയാവിന്റെ വലിയൊരു സ്ഥാനം കൊടുക്കാത്ത ജീവിതം ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, സത്യം മാത്രം മുറുകെ പിടിക്കണം. സത്യം പറയണം, എവിടെയാണെങ്കിലും സത്യം പറയണം. അതിന്റെ വിഷയത്തിൽ ആരെ ആക്ഷേപിച്ചാലും കളിയാക്കിയാലും അതൊന്നും ഒരു വിഷയമല്ല, അതാണ് നമ്മുടെ മുൻഗാമികളുടെ മാർഗം എന്നൊരു രീതി നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കണം. മൂന്നാമത്തേത്, ഇൽമ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നാലാമത്തേത്, അമൽ പഠിച്ച് ഇൽമ് അനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു ഹദീസിന്റെ വചനം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് ഒരു ദിവസം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു ലകമാ ഉഹിബ്ബു ലിനഫ്സി, അബൂദറെ എനിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടിയും ഞാൻ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖൈറും ഈ ഉമ്മത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അബൂദറിനോട് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു ലകമാ ഉഹിബ്ബു ലിനഫ്സി, എനിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടിയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ജുന്ദുബ് ഇബ്നു ജുനാദയോട് പ്രവാചകൻ പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതായി കാണാം. നിങ്ങൾ ചിന്തിച്ചു നോക്കി എത്ര വലിയ മഹത്വം, എത്ര വലിയ മഹത്വമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അബൂദറിന് ഈ വലിയൊരു സ്ഥാനം ലഭിച്ചത്? ഈ പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെ അദ്ദേഹം ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടി. സിദ്ഖും അതേപോലെ തന്നെ ഇൽമും അമലും സുഹദും ഒക്കെ അദ്ദേഹം ജീവിതത്തിൽ മുറുകെ പിടിച്ചു. അത് കാരണത്താൽ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയൊരു സ്ഥാനം നൽകി. അതുകൊണ്ട് നമ്മളും ആ ഒരു രീതി ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ധതയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറയുന്നു, മാ അഖല്ലത്തിൽ ഗബറാ ولا اضلت الخضراء من رجل اصدق لهجه من ابي ذر. امام ترمذي ابن ماجه مدركنا حديث الكانا نبي صلى الله عليه وسلم പറയുന്നു, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും സത്യസന്ധത മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം സിന്ദി അദ്ദേഹത്തിന്റെ സുനൻ ഇബ്നു മാജയുടെ ഹാഷിയയിൽ അതിനെ വിശദീകരിക്കുന്നു, അൽ മുറാദു ബിഹി അന്നഹു ബലഗ ഫി സ്വിദ്ഖി നിഹായതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നാൽ, സത്യസന്ധതയുടെ വിഷയത്തിൽ അബൂദർ അങ്ങേയറ്റമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു നസീഹത്ത് അല്ലെങ്കിൽ പ്രവാചകൻ ഏതൊരു വിഷയത്തിലാണോ അദ്ദേഹത്തിനെ പുകഴ്ത്തിയിരിക്കുന്നത്, ആ ഒരു വിശേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും. അതൊക്കെയാണ് സഹാബത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അതല്ലാതെ കേവലം ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ വിടാനല്ല, അല്ലെങ്കിൽ ഒരു സഹാബിയുടെ കഥ അറിയുമെന്ന് പറയാനല്ല. ആയിരം സഹാബത്തിന്റെ ചരിത്രം പഠിക്കുന്നതിനേക്കാൾ നല്ലത് ചില സഹാബികളുടെ ചരിത്രങ്ങൾ പഠിച്ചിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. ഇന്ന് പല ആൾക്കാർക്കും സഹാബത്തിന്റെ ചരിത്രം അറിയാം, ചില ആൾക്കാർക്ക് സഹാബത്തിന്റെ ചരിത്രം അറിയാം, ചിലർ വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ധാരാളം വായനാശീലങ്ങളുള്ള ആൾക്കാരിൽ പലരിൽ നിന്നും ഈ സഹാബത്തിന്റെ ജീവിതത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. പിന്നെന്തിനാ നമ്മൾ വായിക്കുന്നത്? പിന്നെന്തിനാ നമ്മൾ പഠിക്കുന്നത്? ആ ഇൽമ ഒരു പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾക്കെതിരെ സാക്ഷി പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബൂദറിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ, ഒന്ന് സത്യസന്ധത, മറ്റൊന്ന് ദുനിയാവിനോട് വിരക്തി, മൂന്ന് ദീന് പഠിക്കുക, നാല് ദീനനുസരിച്ച് അമൽ ചെയ്യുക, അഞ്ച് എവിടെയും സത്യം മാത്രം പറയുക, ആറാമത്തെ കാര്യം അള്ളാഹുവിന്റെ വിഷയത്തിൽ ആരൊക്കെ ആക്ഷേപിച്ചാലും ഇതൊന്നും കാര്യാക്കാതിരിക്കുക. ഇതൊക്കെ സ്വഹാബത്തിന്റെ ജീവിതമാണ്, സ്വഹാബത്തിന്റെ ജീവിത രീതിയാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. علي بن ابي طالب رضي الله عنه ورد يوسن പറഞ്ഞു, لم يبق احد اليوم لا يبالي في الله لومه لائم غير ابي ذر. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിഷയത്തിൽ ആക്ഷേപങ്ങളെ ഭയക്കാത്ത ഒരു വ്യക്തിയായി ജീവിച്ചിരിക്കുന്നത് അബൂദർ മാത്രമാണെന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി എത്ര വലിയ പദവിയാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് ധാരാളം സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ട്. ആ സ്വഹാബികളെക്കാളും ഒരു മഹത്വം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അലി റളിയല്ലാഹു അൻഹു പറയാണ്. അതിന്റെ അർത്ഥം ബാക്കിയുള്ള സ്വഹാബികൾ ആ വിഷയത്തിൽ പേടിക്കുന്നുണ്ട് എന്നല്ല, പക്ഷേ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് ആ വിഷയത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ വിഷയത്തിൽ ആരൊക്കെ എത്രയൊക്കെ ആക്ഷേപിച്ചാലും ഹക്കാണെന്ന് തോന്നുന്ന കാര്യം അദ്ദേഹം എവിടെയും തുറന്നു പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്വഭാവ ഗുണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. സുമ്മ സോദരി, അത് പറഞ്ഞുകൊണ്ട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ചെറുതായി ഒന്ന് അടിച്ചു എന്ന് ഇമാം ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ വലിയ വിശേഷണങ്ങളാണ്. ഇന്ന് പലരെയും നമ്മൾ കാണാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാര്യം, ഒരു സുന്നത്ത് ഒരാളോട് പറയുമ്പോൾ പല വിഷയങ്ങളും, നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പല വിഷയങ്ങളും, ഭക്ഷണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ആദാബനുസരിച്ച് ഇന്ന് ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ ചില ആൾക്കാർ കളിയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിന്, ഭക്ഷണം കഴിച്ചതിന് ശേഷം വിരൽ വൃത്തിയാക്കുമ്പോൾ ചില ആൾക്കാർ കളിയാക്കും. ചില ആൾക്കാർ വലിയ വലിയ സ്റ്റാൻഡേർഡാണെന്ന് കരുതിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. പ്രത്യേകിച്ച് സദസ്സുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കും. അവർ വിചാരിക്കുന്നുണ്ട് ആൾക്കാർ കളിയാക്കും, വിരൽ ഈമ്പിയാൽ ആൾക്കാർ എന്താ പറയാ, ആൾക്കാർ കളിയാക്കില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ലാ തഅഖുദു ഫില്ലാഹി ലൗമത ലായിം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ലാ തഅഖുദുഹു ഫില്ലാഹി ലൗമത ലൗമത ലായിം, അബൂദറിന്റെ വിശേഷണത്തിലൊക്കെ വന്നതുപോലെ ആരാക്ഷേപിച്ചാലും അല്ലാഹുവിന്റെ വിഷയത്തിൽ അദ്ദേഹം അതൊന്നും ഭയപ്പെട്ടിരുന്നില്ല. ആ ഒരു സ്വഭാവ ഗുണം പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഏത് വിഷയം നിങ്ങൾ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണത്തിന്റെ ഒരു ഉദാഹരണം, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതെന്ന് പലരോടും നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർ പറയും അതൊക്കെ ആൾക്കാർ ഇന്ന് കളിയാക്കൂലെ. പ്രിയപ്പെട്ടവർ, അള്ളാഹുവാണ് നമ്മൾക്ക് വലുത്, റസൂലുള്ളാഹിയാണ് നമ്മൾക്ക് വലുത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാതെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജീവിച്ചാൽ ഈ ജനങ്ങൾ വരും ആഖിറത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ, ഖബറിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും നമ്മൾക്ക് വേണ്ടി വരില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ്സിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. താടി വടിക്കുന്ന പല സഹോദരന്മാരോടും താടി വെക്കാൻ വേണ്ടി പറഞ്ഞാൽ പറയും ആൾക്കാർ കളിയാക്കും, കളിയാക്കിക്കോട്ടെ. സ്ത്രീകളോട് മുഖം മറക്കാൻ പറഞ്ഞാൽ ചില ആൾക്കാർ പറയും, ആൾക്കാർ കളിയാക്കും, പരിഹസിക്കും. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്? ഈ സ്വഹാബികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹക്ക് തുറന്നടിച്ച് പറയാനുള്ള കാരണം എന്താ? ഹക്ക് തുറന്നടിച്ച് ചെയ്യാനുള്ള കാരണം എന്താ? അവരാഗ്രഹിച്ചത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. ഈ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പൊതുവെ പണ്ടൊരു കവി പറഞ്ഞതുപോലെ, ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബഹ ബിൽ കിറാമി ഫലാഹു, അവരെ പോലെ നമ്മൾക്ക് ആവാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ അതിനോട് സാദൃശ്യപ്പെടാനെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക. അവരെ പോലെ നമ്മൾക്ക് എന്തായാലും ആവാൻ സാധിക്കുന്നില്ല, സാധിക്കുകയുമില്ല. പക്ഷേ ആ ഒരു മാർഗത്തിൽ നമ്മൾ പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ലാ തഅഖുദുഹു ഫില്ലാഹി ലൗമതുലായിം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തിൽ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. ആ ഒരു നസീഹത്ത് എപ്പോഴും ജീവിതത്തിൽ വെക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമായിരിക്കണം. ഇന്ന് മുതൽ ഇൻഷാ അള്ളാഹ് എന്റെ സംസാരം കേൾക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും, ഇന്നു മുതൽ ഈ ഒരു കാര്യം, അബൂദറിന്റെ ഈ ഒരു വിശേഷണം ഓർമ്മയിൽ വെക്കുക. അദ്ദേഹത്തിന് ആരാക്ഷേപിച്ചാൽ അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ മതി. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കണം, ആരെന്നെ കുറ്റം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, എന്നെ അള്ളാഹു ഇഷ്ടപ്പെടണം. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അവസാനം ഇൻഷാ അള്ളാഹ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകൻ കൊടുത്തിരിക്കുന്ന ഒരു നസീഹത്തും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അമറനി ഖലീലി ബിസബ്ഇൻ, എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഏഴ് കാര്യങ്ങൾ വസിയത്ത് നൽകി. ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു തന്നു. ഞാൻ അധികം ദീർഘിപ്പിച്ചിട്ട് അബൂദറിന്റെ പൂർണ്ണ ചരിത്രം പറയാതെ ചില കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുത്തത് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ, പ്രാവർത്തികമാക്കാൻ, എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നാലോ അഞ്ചോ വിശേഷണങ്ങൾ, ഒന്ന് സത്യസന്ധത, രണ്ട് ദുനിയാവിനോട് വിരക്തി, മൂന്ന് ഇൽമ്, നാല് അമല്, അഞ്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയക്കാതിരിക്കുക, ഈ അഞ്ച് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകൻ കൊടുത്തിരിക്കുന്ന ഏഴ് നസീഹത്തുകൾ കൂടി ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എന്തൊക്കെയാണ്? അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനൂവി മിൻഹും, അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനൂവി മിൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിരിക്കുന്ന ഏഴ് വസീഹത്തുകളിൽ ഒന്നാമത്തേത് എന്താണെന്നാൽ പാപങ്ങളെ ഇഷ്ടപ്പെടാൻ പ്രവാചകൻ എന്നോട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കുക. അന്ന് പ്രവാചകൻ പറഞ്ഞത് അബൂദറിനോടാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമ്മൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഒന്നാമത്തെ കാര്യം എന്താ? അമറനി ബിഹുബ്ബിൽ മസാകീൻ, പാവങ്ങളെ സ്നേഹിക്കാൻ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു. വദ്ദുനൂവി മിൻഹും, അവരുമായിട്ട് അടുപ്പം സിദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. ഇന്ന് എത്ര ആൾക്കാർ ജീവിതത്തിൽ ഇത് ചെയ്യുന്നുണ്ട്? എത്ര ആൾക്കാർ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഇത് ചെയ്യുന്നുണ്ട്? സമ്പന്നരെല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെങ്കിൽ പൈസക്കാരെല്ലാവർക്കും ഇഷ്ടമാണ്, അവർ വന്നാൽ അവർക്ക് പ്രത്യേക ഒരു വില, അവരുടെ മുമ്പിൽ നമ്മൾ മോശമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യില്ല, നേരെ മറിച്ച് പാവങ്ങളാണെങ്കിൽ അവർക്കൊരു വിലയും കൊടുക്കുന്നില്ല. ഇത്തരത്തിൽ എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്, കല്യാണത്തിന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ പൈസക്കാരാണെങ്കിൽ ക്ഷണിക്കാൻ മനസ്സിന് ഭയങ്കര അന്തസ്സാ. അവർ വരുമ്പോൾ വലിയ മോടിയുള്ള കാറും വലിയ വലിയ വസ്തുക്കളായിട്ടൊക്കെ വരും, നേരെ മറിച്ച് പാവങ്ങൾ വരുമ്പോൾ അവർക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ചിന്തയാണ് ചില ആൾക്കാർക്ക്. പ്രിയപ്പെട്ടവർ, അത്തരത്തിലുള്ള വിഷയം ഗൗരവമാണ്. അമറനി ബിഹുബ്ബിൽ മസാകീൻ, പാവങ്ങളെ സ്നേഹിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചത്. പാവങ്ങളെ സ്നേഹിക്കണം നമ്മൾ. അത് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ കൊടുത്ത ഒന്നാമത്തെ വസീയത്താണ്. സ്നേഹിക്കുക മാത്രമല്ല, വദ്ദുനൂവി മിൻഹും, അവരോട് അടുപ്പം കാണിക്കണം. അവരോടാണ് നമ്മൾ അടുപ്പം കാണിക്കേണ്ടത്. പാവങ്ങളോട് അടുപ്പം കാണിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനർത്ഥം പൈസക്കാരെ വെറുക്കണം എന്നല്ല, പക്ഷേ പാവങ്ങൾക്കൊരു പരിഗണന കൊടുക്കണം. പൊതുവെ ജനങ്ങൾക്കിടയിൽ കാണുന്ന സ്വഭാവം അങ്ങനെയല്ല. പാവങ്ങളെ എല്ലാവരും ആക്ഷേപിക്കുകയാണ്, തള്ളുകയാണ്. അവരെ നോക്കാൻ ആരുമില്ല, അവരെ സ്നേഹിക്കാൻ ആരുമില്ല. പണക്കാരാണെങ്കിൽ അവരോട് സ്നേഹിക്കാനും നല്ല രീതിയിൽ വർത്തിക്കാനൊക്കെ പലരും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റണം. പ്രവാചകൻ തന്ന നസീഹത്തിനെതിരാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോധം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ? അമറനി അൻ അൻദുറ ഇല മൻ ഹുവ ദൂനി, എന്നെ താഴെയുള്ളവരിലേക്ക് നോക്കാൻ അബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എനിക്ക് താഴെ, എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ പോലും ലഭിക്കാതെ എന്നെക്കാളും പ്രയാസത്തിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരിലേക്ക് നോക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് കൽപ്പിച്ചു. എന്നെക്കാളും വലിയവരിലേക്കല്ല. എന്നാലാണ് അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വീട് തന്നിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, വലിയ വീടുള്ള ആളെ നോക്കിയിട്ട് പറയും, എന്ത് വലിയ വീടാ, എനിക്ക് അത്തരത്തിലുള്ള വീടില്ലാലോ. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും ചെറിയ ആൾക്കാരെ നമ്മൾ നോക്കി, എത്ര ആൾക്കാർക്ക് വീടില്ല, എനിക്ക് വീടെങ്കിലും ഉണ്ട്, അൽഹംദുലില്ല. ഒരു കാറുള്ളവൻ, സാധാരണ ഒരു കാറുള്ളവൻ ചിന്തിക്കും. ഉദാഹരണത്തിന് ഒരു സ്വിഫ്റ്റ് കാറുള്ളവൻ ചിന്തിക്കും, എനിക്കൊരു ഓടി ഉണ്ടായിരുന്നെങ്കിൽ. നേരെ മറിച്ച് താഴേക്ക് നോക്കിയാലോ, പല ആൾക്കാർക്കും ഒരു വാഹനം പോലും ഇല്ല, ഒരു സ്കൂട്ടർ പോലും ഇല്ലാത്ത എത്ര ആൾക്കാരെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കണം. എപ്പോഴും താഴുള്ളവരിലേക്ക് നോക്കുക. നമ്മൾക്ക് ഈ ദുനിയാവല്ല, നമ്മൾക്ക് ആഖിറമാണ് വലുത്. ആഖിറമാണ് നമ്മൾക്ക് വലുത്. ഈ ദുനിയാവ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അദ്ദുനിയാസിജുനൽ മുഅ്മിൻ, ഇതൊരു മുഅ്മിനിന്റെ തടവറയാണ്, ജയിലാണ്. ചുരുങ്ങിയ കാലഘട്ടം ഇവിടെ ജീവിക്കും. ഇവിടുന്ന് യാത്രക്കാരനാണ് നമ്മൾ. നമ്മളൊക്കെ ഇവിടുന്ന് പോകും ഇൻഷാഅല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ നമ്മൾക്ക് തന്ന നസീഹത്തുകൾ മുറുകെ പിടിക്കുക. ഒന്നാമത്തെ കാര്യം, പാവങ്ങളെ സ്നേഹിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളെക്കാളും അനുഗ്രഹങ്ങൾ കുറവുള്ളവരിലേക്ക് നോക്കുക. മൂന്നാമത്തെ കാര്യം, ഇന്ന് പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അമറനി അൻ അസ്ഉല റഹീം, കുടുംബബന്ധം ചേർക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് കൽപ്പിച്ചു. ഇത് വളരെ ഗൗരവപൂർവ്വം ഞാൻ പറയാണ്, കുടുംബബന്ധം ചേർക്കുന്ന വിഷയം. ഇന്ന് എത്ര ആൾക്കാരെ പ്രിയപ്പെട്ടവരെ കുടുംബബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത്? സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ കുടുംബബന്ധം വിച്ഛേദിക്കുകയാണ്. ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് സ്ഥലങ്ങളുടെ പേരിലുള്ള തർക്കം, സ്വത്തിന്റെ പേരിലുള്ള തർക്കം, ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരിക്കലും ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറാവുക. നമ്മൾക്ക് ഇവിടെയുള്ള ചില ഹക്ക് പോയാലും അള്ളാഹുവിന്റെ മുമ്പിൽ ഇവിടെയുള്ള നമ്മുടെ ഹക്ക് നമുക്ക് അവകാശപ്പെടാം, തെറ്റില്ല. പക്ഷേ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അള്ളാഹുവിന്റെ മുന്നിൽ വലിയൊരു സ്ഥാനം ഇൻഷാല്ലാ നമ്മൾക്ക് ലഭിക്കും അത് കാരണത്താൽ. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുടുംബബന്ധം. ആ ഒരു വിഷയം, കുടുംബബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴും അറിയുക, ദുനിയാവ് നിസ്സാരമാണ്. ഇവിടെ നമ്മൾ മരിക്കും. ഇവിടെ നമ്മൾ ജീവിക്കുക 60-70 വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അതിനപ്പുറം ജീവിക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ ആഫിയത്തിന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ ഒരു ആയുസിൽ, ആ ഒരു കുടുംബബന്ധം വിച്ഛേദിച്ച് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇൻഷാഅള്ളാഹ് ഈ ഒരു സംസാരം കേട്ട ഉടൻ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അവരോട് വിളിച്ചു പറയുക, എനിക്ക് നിങ്ങളോട് വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് നിങ്ങളോട് ഒരു പ്രശ്നവുമില്ല, എല്ലാം മാപ്പാക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അവർ നന്നാവുന്നില്ലെങ്കിൽ അതിന്റെ കുറ്റം അവർക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാതെ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ വേറെ ഒരാൾ നമ്മൾ നരകത്തിൽ പോകാൻ കാരണക്കാരാവരുത്. ആ ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. നാലാമത്തെ കാര്യം എന്താണ്? അമറനി അല്ല അസ്അല അഹദൻ ഷൈആ, ആരോടും ഒന്നും ചോദിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അമറനി അല്ല അസ്അല അഹദൻ ഷൈആ, ഒരു കാര്യം ചോദിക്കരുത് ആരോടും. നമ്മൾക്ക് സാധിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുക. ആരോടും സഹായം ആവശ്യപ്പെടരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു വ്യക്തിയോട് ഒരു കാര്യം ആവശ്യപ്പെടുക അവന് കഴിയുന്നതാണെങ്കിൽ അനുവദനീയമാണ്. പക്ഷെ അതുപോലെ നമ്മൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില സലഫുകളുടെ സീറയിൽ കാണാം, അവർ ഒട്ടകത്തിന്റെ മുകളിലിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒട്ടകത്തിനെ അടിക്കാൻ ഉപയോഗിക്കുന്ന ചാട്ടവാർ താഴേക്ക് വീണാൽ പോലും അവർ തനിയെ സ്വന്തമായിട്ട് ഇറങ്ങിയിട്ടെടുക്കുന്ന പതിവായിരുന്നു. പല ആൾക്കാർക്കും അതൊക്കെ ചോദിക്കാം, താഴെയുള്ള ആളോട് ഒന്ന് എടുത്തു തരുമെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഞ്ചാമത്തെ കാര്യം, അമറനി അൻ അഖൂല ബിൽ ഹഖ് വ ഇൻ കാന മുറ, എപ്പോഴും സത്യം മാത്രം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. അത് കൈപ്പുള്ളതാണെങ്കിലും സത്യം ഒരു പക്ഷേ നമ്മൾക്ക് ചില പ്രയാസങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കുമെങ്കിലും വൈൻ കാന മുറ എത്ര പ്രയാസമുള്ളതാണെങ്കിലും കൈപ്പുള്ളതാണെങ്കിലും സത്യം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രയാസമായിട്ട് തോന്നും, ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമ്മളത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു നമ്മൾക്ക് അത് കാരണമായിട്ട് വലിയ വിജയം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ പറഞ്ഞതുപോലെ സത്യം എന്നുള്ളത് നമ്മളെ നന്മയിലേക്ക് എത്തിക്കും. സത്യം എന്നുള്ളത് നമ്മളെ നന്മയിലേക്ക് എത്തിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നന്മയിലേക്ക്. അത് കാരണത്താൽ സ്വർഗത്തിലേക്ക് നമ്മൾക്കുള്ള മാർഗമാണ് സത്യം എന്നുള്ളത്. അതുകൊണ്ട് സത്യം എപ്പോഴും മുറുകെ പിടിക്കുക, യാതൊരു കാരണവശാലും കളവ് പറയാൻ പാടില്ല. തമാശക്കാണെങ്കിൽ പോലും കളവ് ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിം ഉമ്മത്ത് എന്നൊരു ബോധം സദാസമയം ജീവിതത്തിൽ ഉണ്ടാവുക. ആറാമത്തെ കാര്യം, അമറനി അല്ല അഖാഫ ഫില്ലാഹി ലൗമതലായിം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ മാർഗത്തിൽ ഒരാളുടെയും ആക്ഷേപങ്ങളെ ഭയക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. ഏഴാമത്തെ കാര്യം, അമറനി അൻ ഉക്സിറ മിൻ ഖൗൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊരു ദിക്ര ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഈ ഹദീസ് സഹീഹാണ്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കൊടുത്ത വസിയ്യത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ചുരുക്കത്തിൽ പറയാം, എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, എവിടെയാണെങ്കിലും സത്യം മാത്രം പറയുക. മൂന്നാമത്തെ കാര്യം, ഇൽമ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് അറിവ്, ഏത് പ്രായക്കാരാണെങ്കിലും, ചില ആൾക്കാർ കരുതുന്നത് പോലെ ദീന് പഠിക്കുന്ന ഉസ്താദുമാർക്കും വിദ്യാർത്ഥികൾക്കും മാത്രം ഉള്ളതല്ല ഇത്, നമ്മളെല്ലാവരും പഠിക്കണം. നാലാമത്തെ കാര്യം, ഇൽമ് അനുസരിച്ച് അമൽ. അതാണ് മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരിക്കുന്ന ഏഴ് വസിയ്യത്തുകൾ, ഒന്നാമത്തേത് പാവങ്ങളെ സ്നേഹിക്കുക, അവരുമായിട്ട് അടുപ്പം സിദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മേക്കാളും കുറവ് നിഅമത്ത് കൊടുത്തിരിക്കുന്ന ആൾക്കാരിലേക്ക് നോക്കുക. മൂന്നാമത്തെ കാര്യം, കുടുംബബന്ധം ചേർക്കുക. നാലാമത്തെ കാര്യം, ആരോടും ഒന്നും ആവശ്യപ്പെടാതിരിക്കുക. അഞ്ചാമത്തെ കാര്യം, എത്ര കൈപ്പുള്ളതാണെങ്കിലും ഹഖ് സത്യം മാത്രം പറയുക. ആറാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ വയക്കാതിരിക്കുക. ഏഴാമത്തെ കാര്യം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊരു ദിക്ർ അധികരിപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പകർത്തി. അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ സ്വഹാബത്തിനിടയിൽ വളരെ വലിയൊരു വില തന്നെ ഉണ്ടായിരുന്നു. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഹിജറ 32 സബ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത്. സബ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഹിജറ 32 മരണപ്പെട്ടത്. അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചത് ഇമാമായി നിന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്വഹാബികളുടെ ജീവിതത്തിലെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على محمد وعلى آله وصحبه وسلم، والسلام عليكم ورحمة الله وبركاته.